കൂട്ടിച്ചേർത്ത് ഒരു നാടക രൂപത്തിൽ അള്ളാഹു ഒരു ചിത്രീകരണം അവതരിപ്പിച്ച് പ്രവാചകനെയും അനുചരന്മാരായ വട്ടാളക്കാരെയും ഇതിന്റെ കഥ പുരുഷന്മാരാക്കി ചിത്രീകരിച്ചിട്ട് ഒരു ഉദാഹരണം വിവരിച്ചിരിക്കുകയാണ്. എന്താണെന്നല്ലേ, ഒഴിതാ കൊണ്ട ഫീഹിം, ഓ പ്രവാചക, താങ്കൾ ആ സമൂഹത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ടാവുകയും എന്നിട്ട് സാക്കം തലഹുസ്സല, അവർക്ക് വേണ്ടി താങ്കൾ നമസ്കാരം പൂർണ്ണമായും നിർവഹിച്ചു കൊടുക്കുകയും ആണെങ്കിൽ, ഇവിടെ അക്കാമ എന്ന അർത്ഥം കരുതി കൂട്ടി പറയുക തന്നെയാണ്. സുന്നത്തി ജമാഅത്തുകാരും അല്ലാത്തവരുമായ എല്ലാവരും അർത്ഥം വെക്കുന്ന അക്കാമ സ്ഥലത്ത എന്നാൽ എല്ലാ ഷർത്തുകളും പറമ്പുകളും വേണ്ടത്ര സ്വഭാവങ്ങൾ പൂർണ്ണ രൂപത്തിൽ നിർവഹിച്ചു എന്നതാണ്. ഇതിന്റെ വിപരീതമായി കളസ്ഥലാത്ത എന്നും പറയും. അതായത് അപൂർണമായിട്ടും അല്ലെങ്കിൽ സമയം തെറ്റിയിട്ടോ വേണ്ട വിധത്തിലോ അല്ലാതെ ഒരു വിധത്തിൽ അങ്ങനെ നിർവഹിച്ച് കടത്തിവിടുക എന്ന അർത്ഥത്തിൽ കളാവു സ്ഥലത്ത്. അതാ ആയിട്ട് പൂർണ്ണ രൂപത്തിൽ നിർവഹിക്കുന്നതിന് അക്കാമ എന്നാ പറയാം. പ്രവാചക, താങ്കൾ പൂർണ്ണ നമസ്കാരം നിസ്കരിക്കുകയും സമൂഹത്തിന്റെ കൂട്ടത്തിൽ അകപ്പെടുകയും ആയിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും താഴ്വത്തിൽ നിന്നും മയക്കാം, സമൂഹത്തിലെ ഒരു വിഭാഗം താങ്കളുടെ കൂട്ടത്തിലുണ്ടാ നിന്നുകൊള്ളട്ടെ. അതാണ് ചെയ്യാമ്. അക്കാമ എന്ന് പറഞ്ഞാൽ നിന്ന് നിസ്കരിക്കണമെന്നും അതുപോലെ തന്നെ സമൂഹവും നിന്നിട്ടാണ് നിസ്കരാൻ തുടങ്ങുന്നത് എന്നും ഇവിടെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വിഭാഗം താങ്കളുടെ കൂടെ നിന്നുകൊള്ളട്ടെ. ഇവരെ ഫൽതക്കും എന്നാണ് ചോദ്യകർത്താക്കൾ മനസ്സിലാക്കണം. ഖിയാമുണ്ടോ, റുക്കുവുണ്ടോ, സുജൂദുണ്ടോ എന്നിങ്ങനെ നൂറ്റൊന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖിയാമ്, റുക്കു, സുജൂദ് എന്നിങ്ങനെ കുഴുതുണ്ട് കറേ. കുഴുതു പക്ഷെ നമ്മളെ ഇതിൽ കിട്ടൂല, അതിന് അഹമ്മദി മുസാദി കൊണ്ടുവരും. മുഹമ്മദ് മുസാഫിന് കുഴൂത് പറഞ്ഞിട്ടില്ല, ഒറ്റ പ്രാർത്ഥനയിലും കാണാൻ കഴിക്കൂല. കുഴൂത് വെറും നിക്കറിൽ കാണാം. എളുക്കുറൂണുള്ള കയ്യാമ കുഴൂതന്റെ കാണാം. നിസ്കാരത്തിന്റെ കൂട്ടത്തില് കുഴൂത് പറഞ്ഞായിട്ട് കാണൂല. എന്നാൽ ഇവിടെ അള്ളാഹു പറയാന് തക്കും നിന്നുകൊള്ളട്ടെ, പായ്മത്തിൽ നിന്നും ആ സമൂഹത്തിൽ നിന്നും ഒരു വിഭാഗം മഹക്ക താങ്കളുടെ കൂട്ടത്തിൽ ഒപ്പം നിൽക്കട്ടെ. എന്നിട്ട് കൊല്ലെഹുതു അശ്ലീഹത്വവും, അവരുടെ ആയുധങ്ങളെല്ലാം എടുക്കുകയും ചെയ്യട്ടെ. ആയുധം എന്നാൽ മുജാഹിദ് മൗലവി അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സമീപത്ത് പ്രസംഗിച്ചു. അത് അറബികൾ കൊല്ലാളിക്കുന്ന ഒരു ആയുധമാണെന്ന് അല്ലാന്ന് ഞാൻ പറയാം. അവിടെ ഞാൻ പറഞ്ഞു ആയുധം എന്ന് പറഞ്ഞാൽ അറബികൾ എപ്പോഴും കൊണ്ടുനടക്കുന്ന സാമാനാണെന്ന്. നമ്മളൊക്കെ ചില സാമാനം കൊണ്ടുനടക്കുന്നുണ്ട് ഉൽപാദനേന്ദ്രിയോ. അത് ആ ജാതി യന്ത്രമൊന്നുമല്ല. അറബികൾ ചിലപ്പോ വാളും ചില റൈഫിളും കൊണ്ടിറക്കും. അതുമല്ല, സിലാഹി എന്നാൽ യുദ്ധത്തിന്റെ ഉപകരണം. അതിന്റെ ബഹുവചനാണ് അസ്ലിഹത്ത്. ആരെങ്കിലും തെറ്റിദ്ധരിച്ചു വശമായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. സിലാഹി എന്നാൽ വെറും സാമഗ്രികളല്ല, കൂട്ടാങ്കത്തി മലയാളവും അല്ല, യുദ്ധോപകരണം, മാരകായുധങ്ങളാണ്. ആ ആയുധങ്ങൾ കയ്യിലെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ തോളിലോ മേത്തോ എവിടെ ഇട്ടാ അതെടുത്ത് കൊള്ളട്ടെ. അസ്ലിഹത്തവും എന്നിട്ട് ഫൈദാ സജതു, അവർ സാഷ്ടാംഗം ചെയ്താൽ എന്നാണ് മലയാളത്തിൽ പറയാം. സാഷ്ടാംഗം എന്നതിന്റെ പൂർണ്ണ അർത്ഥമല്ല, ഏതാണ്ട് അതിന്റെ ഒരു പരിഭാഷപ്പെടുത്തുമ്പോ എട്ട് അംഗങ്ങൾ വെക്കുക എന്നല്ല. സുജൂദിന് അറബി ഭാഷയിൽ സാധാരണ നെറ്റി മങ്ങിൽ കുത്തി കുമ്പിട്ട് കിടക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അത് ഭാഷ പരിചയക്കറിയാം. സാഷ്ടാംഗം എന്ന് പരിഭാഷപ്പെടുത്തി എന്നിട്ട് ഹൃദയഭാഗം മണ്ണിൽ തട്ടണമെന്നാണ് ഇവിടെ സ്വയം ഉദ്ധരിച്ചത്. കരുണാകരൻ കരുണാകരൻ പോയിട്ട് മഠാധിപന്റെ മുമ്പിൽ കടന്നതുപോലെ കഴിയാൽ പോരെ എന്ന് ചോദിക്കുകയുണ്ടായി. സുജൂദിന്റെ പിന്നീട് ഞാൻ പറയാം. എന്നിട്ട് വൈദാ സജതു, അവർ സുജൂദ് ചെയ്താൽ എന്ത് വേണം? ഫല്യക്കൂനും മറായിക്കും, അവർ നിങ്ങളുടെ പിന്നിൽ പോയിക്കൊള്ളട്ടെ. ഒരു തെറ്റ് താഴ്ത്തത്തിൽ നുഹറാനൻ യുസല്ലു, അതുവരെ നമസ്കരിക്കാതെ ഒഴിഞ്ഞു നിന്നിരുന്ന കാവൽപടന്മാർ വരികയും അവർ താങ്കളുടെ കൂടെ ബാക്കിയുള്ള നിസ്കരിക്കുകയും ചെയ്യട്ടെ. ഫല്യുസല്ലുവും അയക്കാം, താങ്കളുടെ ഒപ്പം അവരും നിസ്കരിക്കട്ടെ. വല്യ കുതു എഴുതവും അവരുടെ ജാഗ്രതയും ആയുധങ്ങളും അവരും കയ്യിലെടുക്കട്ടെ എന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഇവര് ആയത്ത് വീണ്ടും തുടരുന്നുണ്ട്. നമ്മൾ അത്യാവശ്യമായി വിവരിക്കേണ്ട കാര്യത്തിന്റെ ഭാഗം മാത്രമാണ് പലയിടത്തും ഞാൻ ഉദ്ധരിക്കുന്നത്. അതിൽ മറ്റു ചിന്തകളൊന്നും ഉണ്ടായിട്ടല്ല, സമയദൈർഘ്യം. ഇവിടെ പറഞ്ഞത് എന്താണെന്നല്ലേ, പ്രവാചകൻ പൂർണ്ണമായ ഒരു നമസ്കാരം എന്നത് ദണ്ഡറക്കാത്താണ് നമസ്കരിച്ചിരിക്കുന്നതെന്നും സമൂഹത്തിലെ ഒരു വിഭാഗം ഒരു റക്കാത്ത് നമസ്കരിച്ച് പിന്നിൽ പോവുകയും ബാക്കിയുള്ള വിഭാഗം പ്രവാചകന്റെ കൂടെ മറ്റൊരക്കാര്യത്തിൽ തുടർന്ന് നിസ്കരിക്കുകയും ചെയ്തു എന്നാണ്. ഇനി ഇവിടെ ഒരു ചോദ്യം ബാക്കിയുള്ളത്, മറ്റൊരു ചോദ്യം, ഒരു കാര്യം കൂടി, തുടങ്ങിയത് നൃത്തം കൊണ്ടാണെന്നും സമാപിച്ചത് സുജൂത് കൊണ്ടാണെന്നും അതിന്റെ തെളിവെന്താണെങ്കിൽ സൈതാ സദതൂപ്പൽ യക്കൂനവും ഇന്ന് വറായിക്കും എന്ന് പറഞ്ഞിട്ട് അവരെ പറ്റി നിസ്കരിച്ചവർ എന്ന് പറഞ്ഞു. സുജൂത് ചെയ്ത് കഴിഞ്ഞവർ നിങ്ങളുടെ പിന്നിലോട്ട് പോയിക്കൊള്ളട്ടെ, നിങ്ങളുടെ അപ്പുറത്തേക്ക് പോയിക്കൊള്ളുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവ പറഞ്ഞു അവർ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നിസ്കരിക്കാത്തവരൊക്കെ നിങ്ങളുടെ കൂടെ വീണ്ടും വന്ന് നിസ്കരിച്ചു കൊള്ളട്ടെ. അപ്പൊ ആദ്യത്തെ അവർ നിസ്കരിച്ചു, പിന്നെയുള്ളവരും നിസ്കരിക്കുകയാണ് ബാക്കിയുള്ളതിൽ എന്ന് പറഞ്ഞു. രണ്ടരക്കാലത്ത് കൂടുതലുണ്ടെങ്കിൽ പറയാൻ പറ്റിയ സന്ദർഭമാണിത്. ഫൈദാ സജദു ഒരു സുജൂദ് ചെയ്താൽ എന്നാണ്, രണ്ട് സുജൂദുണ്ടെങ്കിൽ ഫൈദാ സജദു സജദ തൈനി എന്ന് തന്നെ പറയും. ഇതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. പ്രവാചകന്റെ വീട്ടിലേക്ക് ആളുകളെ ക്ഷണിച്ചാൽ ഫൈദാ തൈമോ ഫല്ലന്തശൂ, അവർ ആഹാരം കഴിച്ചാൽ ഉടനെ പോയിക്കൊള്ളട്ടെ, ഒറ്റവട്ടം കഴിച്ചാൽ പോയിക്കോട്ടേനാ, ഉച്ചക്കും വൈകുന്നേരവും രാവിലെയും പിന്നെ പാർട്ടി അഞ്ഞിടിയും കൂടി കഴിഞ്ഞ് നോക്കാൻ അവിടെ തരല്ല. സജദാനാണ് ഒരു സുജൂദ് ചെയ്താൽ മതി പോകാം. രണ്ടാമത് ചില ആളുകൾ ഒരു സുജൂദും കൂടി പിന്നെ ഇടന്നി മറ്റേതൊക്കെ ഉണ്ടല്ലോ, മറ്റേ തുണിപ്പുട്ടുണ്ട് കൂടി ഉണ്ടാക്കിയിട്ട് പോയ പുതിയ പിള്ളേരൊക്കെ പോവുള്ളൂ. രണ്ടാമത്തെ വൈദ തലമോ അവർ ആഹാരം കഴിച്ചാൽ ഭയങ്കര അവർ പോയിക്കോട്ടെ. ഇവിടെ മുജാഹിദുമാര് പ്രത്യേകം പറയും, വൈദ പുതിയ സ്ഥലത്ത് വന്നിരുന്നു, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പോയിക്കോളിനല്ലേ, അത് ഒരു ഒരു ജുമായും കൂടി നിക്കഴിച്ചിനോട് കുത്തുബിയും കൂടി വേറെ വേണ്ട, കഴിഞ്ഞാ പോകാം. എന്നമാതിരി സൈത സജതൂ എന്നതിന് സജതത്തൻ എന്നാണ് അത്ര സജത സുജു സജതത്തൻ അല്ലെങ്കിൽ സുജൂതൻ. ഒരു സുജൂത് ചെയ്താൽ പൈക്കോട്ടെ എന്നുള്ളൂ, രണ്ടും രണ്ടെങ്കിൽ വൈത സജതു സജതത്തൻ എന്ന് പറയും. എന്നാൽ പിന്നെ റുക്കുവാണോ, അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് റുക്കുവും സുജൂതും ചെയ്തിട്ടാണ് മുഹമ്മദ് എന്ന പ്രവാചകന്റെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ആളുകൾ എന്ന് മുഹമ്മദിന് കൂട്ടരുണ്ടാകുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൗറാത്തിലും ഇഞ്ചിയിലും വരെ പറഞ്ഞു പോന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ഉണർത്താം, ഓർമ്മപ്പെടുത്താം, കൂടുതൽ തരാൻ സമയമില്ല. മുഹമ്മദ് ഇന്നലെ ആ മൗലവി ഓടിയ ഇന്നലെ നല്ല കഴിഞ്ഞ ആഴ്ച അയാൾ പറഞ്ഞല്ലോ, അശിദ്ധാവു അശിദ്ധാവൂ എന്ന് പറഞ്ഞിട്ട് കഠിന ക്രൂരന്മാരാണെന്ന് പറഞ്ഞല്ലോ, അതേ ആയത്തിൽ തന്നെ ഉണ്ട് ഈ കാര്യം. എന്ത് റുക്കുവില്ലേന്ന് അയാൾ ഈ സിദ്ധത്ത് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ ആയത്തിന്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീനമാവൂ അശിദ്ധാവൂ അല്ലെങ്കിൽ കുഫാര് റഹമാവൂ ബൈനവും, അതിന്റെ അർത്ഥം ഞാൻ വെച്ചിട്ട് ഭക്തൻ നിങ്ങൾക്ക് അയാൾ പറഞ്ഞു നിൽക്കല്ലോ, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ്, വല്ലദീനമാവൂ അദ്ദേഹത്തിന്റെ ഒന്നിച്ചുള്ളവർ, ഒന്നിച്ചുമേന അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒന്നിച്ച സഹാബിമാർ അശിദ്ധാവൂ അലൽ കുഫാര്. ഒന്നിച്ചുള്ള ശുദ്ധ വിശ്വാസികളെ പറ്റിയാണ്, കാരണമായ ഊന്നാണ് വല്ലതീന അമനൂനല്ല, അല്ലെങ്കിൽ മൂമിനായവരെന്നോ സഹാബിന്ന് മാത്രം പേരിട്ടിട്ടല്ല, അദ്ദേഹത്തിന്റെ നന്മ ഒന്നിച്ചു നടക്കുന്ന ആളുകൾ അശിദ്ധാവൂ അലൽ കുഫാർ, സത്യനിഷേധികളുടെ പേരിൽ കഠിനന്മാരാണ്. റഹമാവ് ബൈനവും, അവർ പരസ്പരം അവർക്കിടയിൽ അങ്ങേയറ്റം വത്സരന്മാരും സ്നേഹമുള്ളവരുമാണ്. എന്നിട്ട് പിന്നെ പറയുന്നു, തറാഹും അവരെ താങ്കൾക്ക് കാണാവുന്നതാണ് റുക്കാൻ സുജ്ജതൻ, കുമ്പിടുന്നവരായിട്ടും നമിക്കുന്നവരായിട്ടും കാണാൻ സാധിക്കും. അവിടെ റുക്കു ആദ്യം, സുജൂദ് പിന്നെ. ഇത് തൗറാലിക്കം റുക്കാൻ സുജ്ജതൻ എബുത്തകൂന ഫലം മിനല്ലാഹി വരുന്നതാണ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഔദാര്യവും അവന്റെ സംതൃപ്തിയും കാംക്ഷിച്ചുകൊണ്ടങ്ങനെ കുമ്പിടുകയും നമിക്കുകയും ചെയ്തുകൊണ്ടേ നടക്കുന്ന ഒരു വിഭാഗമായിട്ട് മുഹമ്മദിന്റെ കൂട്ടരെ കാണാൻ. അപ്പൊ ആദ്യം പറഞ്ഞത് റുക്കുഓയ്, പിന്നെ പറഞ്ഞത് സുജൂദ്. ലാലിക്ക മർദ്ദവും തൗറാത്ത്, ഇത് പഴയ വേദത്തിലുള്ള, അതായത് പരിശുദ്ധ ഖുർആനിന്റെയൊക്കെ ഉമ്മുൽ കിതാബുൽ ലഹുൽ മഹ്ഫൂളൊക്കെ ഉണ്ടല്ലോ, സൂക്ഷിച്ചിക്കപ്പെട്ട മൂസ നബിക്ക് കൊടുത്ത പലകം, ആ പലകത്തിലും കൂടി എഴുതിപ്പെട്ട വസ്തുതയാണിത്. വലിയ ചരിത്രാഞ്ജന ക്ഷേത്രം റുക്കുഓയ് കാണൂലത്തിന്റെ ഖുർആനുണ്ട്. എന്ത് ഖുർആനെയും മൂപ്പിലാൻ പഠിച്ചോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളും ചോദിച്ചോ കൊണ്ടും കാണുമ്പോ. അല്ല, ഏത് മുസാബത്തെ പഠിച്ചേക്കണേ? ഞങ്ങളവിടെയൊക്കെ നടപ്പിലുള്ള മൊത്തം സാധാരണ മുഹമ്മദ് നബിക്ക് അടങ്ങിയ മുസാബിൽ ഉണ്ട്, അന്റെ അഹമ്മദൂന് അടങ്ങിയ മുസാബിൽ ഉണ്ടാവൂല. അത് ചോദിച്ചോ കൊണ്ടോ. റുക്കാൻ ശുദ്ധതന്ത് തൗറാത്ത് മുതൽ പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. ഇനി ഇബ്രാഹിമും ഇസ്മായിലും അലൈഹിം അസ്സലാം എങ്ങനെയാണ് ഭവനം നിർമ്മിച്ചതെന്നറിയോ? ഉങ്ങളാം തിരിഞ്ഞ് നമസ്കരിക്കുന്ന പള്ളി കെട്ടിടം പണിതപ്പോൾ എന്ത് ചെയ്തു? ഇബ്രാഹിമ മക്കാനൽ പൈത്യാം തക്ര പൈത്യളി താഴ്ത്തീനവൽ എന്നാണ്. എന്റെ ഭവനം നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യണം? നിങ്ങൾ രണ്ടുപേരും എന്റെ ഭവനം ശുദ്ധീകരിച്ചു വെക്കണം. ലിത്രായുസീന, അവിടെ പ്രദക്ഷിണം ചെയ്യുന്നവർക്കും അവിടെ നിന്ന് നിൽക്കുന്നവർക്കും കൊമ്പിടുന്നവർക്കും നമിക്കുന്നവർക്കും അള്ളാഹു അതിന്റെ ക്രമപ്രകാരം തന്നെ പറഞ്ഞിരിക്കുള്ളൂ. ഒരിടത്ത് മറിയമിന് മറിയം ദീദിയോട് ചുതൂവർക്കായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. കൂടുതൽ സുജൂർ ചെയ്യുന്ന ആളോട് പിന്നെ കുമ്പിടാൻ മേപ്പെട്ട് കൊണ്ടാൻ പറയണം. ഇനി ഇവിടെ വേറൊരു മനസ്സല എന്റെ കൂട്ടത്തിൽ പറയട്ടെ. അപ്പോ ആദ്യം നൃത്തം, പിന്നെ കുമ്പിടൽ, പിന്നെ പത്ത് കമന്ന് നമിക്കുക എന്നാണ് ഇവ. സുജൂദ് സാഷ്ടാംഗം എന്ന് സംസ്കൃത എട്ട അംഗം ചെയ്യാണ്. ഇവിടെ നബിയുടെ ഹദീസുകൾ കേട്ടിട്ടുണ്ടോ? എന്ത് ഉമിർത്വാൻ അസ്ജുദ് ആരാ ശ്രദ്ധാത്യാകുന്നു? ഏഴല്ലല്ല, നാൽപ്പത്തില്ലാതെ എല്ലിന്റെ കണ്ടിട്ടുള്ളത്. പിന്നെ ഒട്ടാ മുട്ടത്തിനെ മാതിരി നിസ്കരിക്കേണ്ടെന്നും അല്ലാന്നും രണ്ട് വാർത്ത സാധുക്കളെ പല്ല് കളയാൻ വേണ്ടിയിട്ട്. എന്ത് ഒട്ടക ആദ്യ കഴിഞ്ഞിട്ടാണ് ഒടുക്ക കഴിഞ്ഞു കുത്തിയിട്ടാണ് ഒട്ടാൻ പുത്രം ഭാര്യ സുജു ചെയ്യേണ്ടതെന്നൊരു ഹദീസ്. അങ്ങനെയുള്ള മറ്റാണ് മറ്റേ ഹദീസ്. അല്ലാതെ ഇവിടെ സുജൂദ് എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ അറിയാം, അത് നമുക്ക് മനസ്സിലാകാം. നമ്മുടെ നാട്ടിൽ സാഷ്ടാങ്ങാണ് കരുണാകരം മടാതി ഇവിടെ മടാകരന്റെ മുമ്പിൽ പോയിട്ട് ചോട്ടാകരം കുമ്പിടുന്നത്, അത് സാഷ്ടാങ്ങാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ബടാകരന്റെ മുമ്പിൽ ചോട്ടാകരം ചെയ്യുന്ന, ഇത് ബടാവടാന്റെ മുമ്പിലാണ്, വലിയ വട മഹാരാജാവിന്റെ മുമ്പിൽ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പാർശ്വഭാഗം ഹൃദയം നിലത്ത് തട്ടിക്കൊണ്ടാണ് ഇവിടുത്തെ കരുണാകരന്റെ സുജൂദ്. ഇയാൾ വന്ന സുജൂദല്ല, സാഷ്ടാംഗം തന്നെയാണ് പറയുള്ളൂ. സാഷ്ടാംഗം എന്ന് നമ്മുടെ മുഫസ്സിരുമാരും തർജ്ജമക്കാരുമൊക്കെ വെക്കുന്നത് മറ്റു പദം കിട്ടാത്തതുകൊണ്ട് ഈ നാട്ടിലുള്ള എറിയലാണ് തർജ്ജമ. അതാ ആ നിൽക്കുന്ന മാതിരി ഞങ്ങൾ ആക്കിയിട്ട്, ഇതാണ് തർജ്ജമ, എറിയുന്ന മാതിരി ചെയ്യാം. ഏതോന്നൊരു പദം എടുത്തു വെച്ചു എന്നുള്ളൂ. മൗലവി സാഹിബ് മനസ്സിലാക്കണത്, നമ്മുടെ അഹമ്മദ് മൗലവി മനസ്സിലാക്കിക്കണത്, സാഷ്ട അംഗങ്ങൾ ഇത്രയും അംഗങ്ങൾ നടത്തി വെക്കണ്ട, തല മണ്ണിൽ കുത്തിയാൽ മതി. അതിന് സൗകര്യപ്രകാരം പ്രകൃതി വ്യക്തമായിട്ടുള്ള മടങ്ങൾ മടങ്ങിയാൽ മതി. കുമ്പിടൽ ഇവിടെ എഴുത്തിടാൽ എന്തേ പറയാന്ന് നിങ്ങളെ ചൈതന്യ മഹർഷിയോട് പറഞ്ഞു. അതിന്റെ കാരണം ഒന്നും കൂടി ഞാൻ ഉണർത്താം. സുജൂദ് പറയാം, പിന്നെ രണ്ടാഴ്ച വരുമ്പോ പറയാം. സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് കീഴ്പോട്ടാണ് ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാ ഋക്കിറു ഇന്നമാ യൂമിനബി ആയാത്തിനൽദീന ഇതാ ഋക്കിറു ബിയാ ഖർറൂ സുജ്ജദൻ എന്നാണ്. നമ്മുടെ സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന ഖുർആൻ സുന്നത്തുകാർ എന്നെ വെക്കാം, മറ്റുള്ളവരെന്നല്ല വിശ്വസിക്കണേ. നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതാ ഋക്കിറു ബിയാ, അത് അനുസ്മരിപ്പിക്കപ്പെട്ടാൽ എന്ത് ചെയ്യുന്നു? സർവസജ്ജനൻ മുകളിൽ നിന്ന് കീഴ്പോട്ട് പതിക്കുന്നൂണ്. അപ്പൊ സുജൂദിന്റെ ഒരു ഭാഗം പൂർത്തീകരിക്കുവാനായി മുകളിൽ നിന്ന് തന്നെ വരണം, മനസ്സിലാക്കണം. കൊമ്പിട്ടിട്ട് അവിടുന്ന് അങ്ങനെയാണ് പൊയ്ക്കൂടേന്നൊരു മൂടം ചോദിച്ചിരിക്കുന്നു. സർവാണ് സാജിതൻ എന്ന അർത്ഥപ്പെ കിട്ടൂലടോ. അതൊക്കെ സുജൂദിന്റെ ലഫ്ന് താക്കാനെന്ന് മലയാളം പഠിച്ച് തെർജ്ജിമ പഠിച്ചാ പോരാ. തെർജ്ജിമ പിന്നെ പറഞ്ഞു അറബിയുടെ അസൽ ഭാഷ ശരിക്കും മെനഞ്ഞിരുന്ന് പഠിക്കണം, മുഷിഞ്ഞിരുന്ന് പഠിക്കണം. ഏതെങ്കിലും ഒരു മുട്ടാനി ചീരുടോ മറ്റേ ചീരുടോ രണ്ടാഴ്ച തെർജ്ജിമ എഴുതിയാൽ സാധാരണക്കാരനെ പറ്റുള്ളൂ. ബാലാരെ നടക്കണേ പണ്ഡിതന്മാർക്ക് ആ മുട്ടാഞ്ചീരുടേതൊന്നും ഇങ്ങനെ കുറിച്ചെടുത്ത് ഗീസിലിട്ട് ഇഫ്ലാത്തിൽ പറഞ്ഞാൽ ആർക്കും വരും. സാഷ്ടാങ്ങനും തെർജ്ജിമേണ് വേറെ അറബ് മലയാളത്തിൽ എപ്പോഴും ഇല്ലാണ്ട് സുജൂദിന് മോളിന് കീപ്പിട്ട് കുക്കുമ്പോഴാണ് സുജൂദ് ഹർണ സാധ്യത. സത്യവിശ്വാസികൾ കുമ്പിട്ടോർത്തുനിന്ന് കീപ്പിട്ടല്ല പോകുക, തന്ന മോളിന് കീപ്പിട്ടാണ് സുജൂദ്. റുക്കുവും അങ്ങനെ തന്നെ പ്രവാചകൻ ചെയ്തതും മോമിനീങ്ങൾ ചെയ്യുന്നതും മോളിൽ നിന്നായിരിക്കണം കുമ്പിട്ട, മനസ്സിലാക്കണം. റുക്കുവിൽ കഴിഞ്ഞിട്ട് സുജൂദ് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ വീണാ പോരേന്ന് പോരാ. സുജൂദിന്റെ പൂർണ്ണത മുകളിൽ നിന്ന് കീപ്പിട്ടിറങ്ങലാണ് എന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. ഇത് മൗലവിക്ക് ചൊല്ലിക്കൊടുക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല എന്ന് അതിന്റെ അർത്ഥം. മൂടനാണ് ഒരുപാട് ഇനിയും പഠിക്കാൻ ബാക്കിയുണ്ട്. സർവത്തിനല്ല, അറബിയിൽ എനിക്ക് കഴിവില്ല, തെർജ്ജുമ വായിച്ച് പഠിച്ചാൽ അറബി ഭാഷയിൽ നിന്ന് ഭാഷ പഠിക്കണം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അപ്പൊ നിസ്കാരത്തിന്റെ കോലം കണ്ടല്ലോ. എന്ത്? ആദ്യം നിൽക്കുക, പിന്നെ റുക്കുഅ്, പിന്നെ സുജൂദ് എന്നിവയിലേക്ക് മുകളിൽ നിന്ന് പോവുക. അതിന്റെ ഇടയിലൊന്നും ഇരിക്കലാളെ പറഞ്ഞിട്ടില്ല. കുഹൂദ് കുറെ പറഞ്ഞക്കണോ? അത് നിസ്കാരത്തിലല്ല, വെറുതെ കുട്ടിന്നിട്ട് വിക്കലെടുക്കാം, ചെല്ലാം, ചിന്തിക്കാം, വയല ജുനൂബിയും കിടന്നിട്ടുമാകാം. മടാജി തന്നതല്ല എന്ന് സൂറത്ത് സജ്ദയിൽ അള്ളാഹു വിവരിച്ചിട്ടുണ്ട് കേട്ടോ. എവിടെയാണോ? നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കേട്ട് അനുസ്മരിപ്പിക്കപ്പെട്ടാൽ അവരെ മുകളിൽ നിന്ന് കീഴ്പോട്ട് സുജൂദിലേക്ക് പോവുകയും വസത്തറൂപി അന്തി റബ്ബിഹിം തങ്ങളുടെ നാഥനെ സ്തുതിക്കുന്നതോടുകൂടി അവന്റെ പരിശുദ്ധി പ്രകീർത്തനം നടത്തുകയും ചെയ്യും. ഓവല്ലായസ്തക്ബിറു അഹങ്കരിക്കുകയും ഇല്ല. പിന്നെയോ ജുനൂബും അനിൽ മദാജിയായി കിടപ്പ് സ്ഥാനങ്ങളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ അത് അകന്നു നിൽക്കുന്നു. നോക്കണം, നിന്നെപ്പോലത്തെ മൂടന്മാർ ഇവിടെ വരുന്ന് അല്ല മുമ്പ് മനസ്സിലാക്കിക്കുന്നു. മടാധിപന്റെ മുമ്പിലെ സുജൂദി പാർശ്വങ്ങൾ നിലത്ത് വെച്ചാണ്. ഖുർആൻ വിശ്വാസികളുടെ സുജൂദി പാർശ്വങ്ങൾ പൊന്തിയാണെന്ന് ഇവിടെ വിവരിച്ചിരിക്കുന്നു. ആയത്തിന് അങ്ങനെ ഓർത്തോളം സുഹൃത്തുക്കളെ, ഖുർആൻ വിശ്വാസികൾ പഠിച്ചു വെച്ചോളൂ. എന്ത്? തത്ത ജോസ ജുനൂബുന്നാണ് മലാജിയായി കിടപ്രസ്ഥാനങ്ങളിൽ നിന്ന് ആ സത്യവിശ്വാസികളുടെ പാർശ്വങ്ങൾ അകന്നു നിൽക്കുന്നു. ഇപ്പൊ സുജൂദ് മനസ്സിലായോ? എന്ത് കിട്ടാമാണ് മുസ്ലിയരെ ചോദിക്കണം. ഒരു പത്തി സെന്റോടെ ഞാൻ പഠിപ്പിച്ചരാ, സായങ്കളോ കനം തരാം. ഒരുപാട് പഠിക്കാണ്ടിച്ച് പറഞ്ഞറാണ് ആയിട്ടില്ല എനിക്ക് പറഞ്ഞൊക്കെ പറയണെങ്കിൽ എത്ര പഠിക്കണം എന്നിരിക്കുന്നത്. പറഞ്ഞു പഠിച്ചോ, ഈ നാട്ടുകാരെ ഉപയോഗിച്ചിട്ട് ഞാനൊക്കെ പള്ളിയിൽ പറഞ്ഞു പഠിച്ചിരിക്കണം. പോലീസ് എഴുതി തരാ, കാണാ ചെല്ലാം. എന്റെ ആ ഖുർആൻ തർജ്ജിമ അങ്ങനെ ഇസ്ലാത്തി പഠിച്ചോളുണ്ട്. അല്ല, സ്വന്തം അർത്ഥം വെക്കാനൊന്നും നടക്കാൻ ആയിട്ടില്ല. സുജൂദ് എന്താണ് അറിയില്ല, റുക്കുഅ എന്താണ് അറിയില്ല. എന്നിട്ട് മറ്റേ കാണാതായ മൗലവി അയാളെ നെക്കിട്ടേരും കൊണ്ട് അടക്കാം. ഇതൊക്കെ മൗഢ്യം, ഡബിൾ മുറക്ക പതി. നമസ്കാരത്തിന്റെ അപ്പൊ നമസ്കാരത്തിന്റെ രൂപം ഏതാണ്ടായിരിക്കും? ഇനി അതിന്റെ ഇടയ്ക്കുള്ള ഏറ്റുകാലം പറഞ്ഞ് സുജൂദും ഉടുക്കുകയും കഴിഞ്ഞല്ലോ. ഇനി അതിന്റെ ഇടയ്ക്കുള്ള പ്രാർത്ഥനകളും മറ്റുമൊക്കെ ഉണ്ട്. കടന്നപ്പോ നമ്മുടെ ഒരു സംഗതിയാണ് ഇവിടെ ചർച്ച. അതൊക്കെ പിന്നെ ഇൻഷാള്ള സന്ദർഭം കിട്ടിയാൽ നമുക്ക് മുഴുവനും അവതരിപ്പിക്കാൻ പരിശുദ്ധ കുറാനുണ്ട്. എനിക്കിപ്പോ വിശ്വസിക്കാന്ന് എന്തെങ്കിലും കൂട്ടിക്കോളും, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു. എന്ത് അള്ളാഹ് ഒരു മുസൽമാനെ പ്രാർത്ഥിക്കേണ്ട വിധം മുഴുവനും മുസ്ലാഖിലുണ്ട്. എല്ലാ കാര്യങ്ങളും അതിലുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കണം. ഇപ്പൊ പെട്ടെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ വലിയ പഴത്തമ്പരാനും സർവത്തിനും അല്ല, അള്ളാഹു നമുക്ക് തന്ന വേദത്തിലുണ്ട്. ഇത് ഞാൻ സൂചനകൾ മാത്രം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇല്ലെന്ന് വാദിക്കുന്നത് ഖുർആനിന് കുറച്ചും കാണുന്നവർ ഈ നാട്ടുവർത്തനത്തിന് ഇമാൻ കൊള്ളുകയും അള്ളാഹുവിന്റെ വചനത്തെ ധിക്കരിക്കുകയും അവഹേളിക്കുകയും അതിനെ പുറന്തള്ളുകയും ചവിട്ടി മെതിക്കുകയും കരിവാരി തേക്കുകയുമാണ് ചെയ്യുന്നത്. അതിനുണ്ടെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് സമയത്തെ പറ്റി അള്ളാഹു പറഞ്ഞത് ചില കാര്യങ്ങൾ ഞാൻ ഉണർത്താൻ പോവുകയാണ്. എന്നോട് പറഞ്ഞെന്നറിയോ, ഔക്കാത്തിനെ പറ്റി രണ്ട് വാക്കും കൂടി പറയാം. അതാണല്ലോ ഇവിടെ വലിയ ഒച്ചപ്പാടായിട്ട് നമസ്കാരത്തിന്റെ രൂപം പടിഞ്ഞിട്ടല്ലേ സമയം ചർച്ച ചെയ്യാവൂ എന്നതിന് ഒരു ഉത്തരമായിട്ട് രൂപം ഖുർആനിലുണ്ടെന്ന് തെളിയിക്കുവാൻ മാത്രം ഖിയാമും റുക്വയും ഏത്തിദാലും സുജൂദും പിന്നെ പിരിഞ്ഞു പോക്കും ഞാൻ ഉണർത്തി. ഇത് ഖുർആനിലുണ്ട് കേട്ടോ, മനസ്സിലാക്കിക്കൊള്ളുന്നു. ഇനി അള്ളാഹു സമയം പറഞ്ഞിട്ടുണ്ട്, അത് കേൾക്കണോ. അതിനർത്ഥം ഞാനെന്ന് പറയാം, പിന്നെ മറ്റേ ആളെ വാക്ക് നമുക്ക് കണ്ണിപ്പൊയിൻ ചെയ്യാം. അഗ്നി സ്ഥലാത്ത പ്രാർത്ഥന നിലനിർത്തുക, സ്ഥാപിക്കുക, ലിദുലൂക്കി ശംസി സൂര്യന്റെ അസ്തമനം തൊട്ട് ഇല ഹസത്തിൽ ലൈലി രാത്രിയുടെ ഇരുട്ട് വരെ, ഖുർആനൽ ഫജ്രി പ്രഭാതത്തിലുള്ള പാരായണത്തെയും നിലനിർത്തുക. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, പ്രഭാതത്തിലെ പാരായണം സാന്നിധ്യം ഉള്ളതാവുന്നു, തീർച്ചയായും സാക്ഷ്യം വഹിക്കപ്പെട്ടതാവുന്നു. ഇവിടെ മൗലവി സാഹിബ് അഞ്ചോകത്തുണ്ടാക്കാൻ വേണ്ടി ഇവിടെ വാസ്തവത്തിൽ ദുലൂക്ക് എന്നതും കൊണ്ട് തുടങ്ങിയിട്ട് വസക്കുല്ലയിൽ വരെ ഒരു സമയത്തിന്റെ ദീർഘമാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ചോകത്ത് വിശ്വാസികൾക്ക് അത് ജയിക്കില്ല. ഒന്നുകൂടി പറയാം, സൂര്യന്റെ ദുലൂക്ക് എന്ന അറബി വന്ന അർത്ഥം പറയാം, വ്യത്യാസ അർത്ഥം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാം. ദുലൂക്ക് മുതൽ ഇരുട്ട് വരെ അല്ലെങ്കിൽ വസക്ക് വരെയുള്ള സമയത്ത് നമസ്കാരം നിർവഹിക്കുക, പ്രഭാതത്തിൽ പാരായണവും നിർവഹിക്കുക, നിലനിർത്തുക. ഇവിടെ ദുലൂക്ക് എന്ന പദത്തിന് പണ്ഡിതന്മാർ അർത്ഥം കൊടുത്തിരിക്കുന്നത് അഥവാ അരുസുജത്ത് വൈദ്യമായത്തിന്റെ ആളുകൾ പ്രത്യേകിച്ചും ആ മൂന്ന് തരത്തിലുള്ള അർത്ഥം കൊടുത്തിരിക്കുന്നു. ഇവിടെ ആറ് ഡിക്ഷണറികളെ ഉദ്ധരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു എന്താണ് മൂന്നർത്ഥം. ദലക്കത്തി ശംസു എന്ന് പറഞ്ഞാൽ ദാലത്ത് മാലത്ത് ദാലത്ത് അൻ കബദിൻ എന്ന് പറഞ്ഞാൽ ആകാശാന്തരീക്ഷത്തിന്റെ ഒട്ടമധ്യത്തിൽ നിന്നായി നീങ്ങി കടന്നു, പതന നീക്കം നടന്നു എന്ന് നീങ്ങിപ്പോയി. രണ്ടാമത്തെ അർത്ഥം സഫറത്ത് മഞ്ഞളിച്ചു എന്ന്, നേരം വീഴാറാവുമ്പോ ഒരു ചമത്ത് മഞ്ഞ നിറം വരുമല്ലോ, അങ്ങനെയായി. മറ്റൊരർത്ഥം ഗർഭത്ത് അസ്തമിച്ചു വക്കെ, നിറം വീണു എന്ന്. അപ്പോ അത് മുതൽ ഏത് വരെ എന്നല്ലേ, വസക്ക് വരെ എന്നാണ്. ഉൽ അഴുതു തുറപ്പിൽ ഫലക് മീൻ ശല്യ മാ ഫലക് ഒന്നും ശല്യ വാസക്കും ഇതാവക്കം. ഇരുട്ട് കട്ടിയാകുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യത്തിൽ നിന്നും അള്ളാഹുവിൽ സ്വർണം പ്രാപിക്കുന്നു എന്നാണ് അവിടെ എല്ലാവരും. ഇരുട്ട് തുടങ്ങുമ്പോഴല്ല ദൂഷ്യം, അവിടെ കട്ടിയാവുമ്പോഴാണ്. ഇവിടെ അതേ പദത്തിന്റെ വസ്ത്രമാണ് വസക്ക് വരെ, അതിന്റെ ഇസ്മ. അപ്പോൾ ഒരു കാര്യം, പ്രാർത്ഥന നിലനിർത്തേണ്ട സമയത്തിന്റെ ആദ്യവും അഞ്ചവുമായ ഒരു സമയത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. ദുലൂക്ക് തൊട്ട് വസക്കുല്ലയിൽ വരെയാണ്. അത് മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റുന്നത് മുതൽ ഇരുട്ട് കട്ടിയാകുന്നത് വരെ എന്നാണല്ലോ. അപ്പൊ അതിന്റെ ഉള്ളിൽ നമസ്കരിക്കണം എന്നതാണ്. സമയം കുറച്ച് നീളമുണ്ട്. ഇനി റോസക്കിന് വേറൊരർത്ഥം കൂടിയുണ്ട്. അത് ഊപ്പിലാൻ എന്ത് ചെയ്തു എന്നല്ലേ, സൗകര്യപൂർവം വിസ്മരിച്ചു. അത് നോക്കാൻ കൂടിയിട്ടില്ല എന്നിട്ടോ, അതോ ലാഘവത്തോടുകൂടെ അങ്ങോട്ട് മറച്ചു വിട്ടതെന്നറിഞ്ഞൂടാ. റസക്കുല്ലയിലിൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് അവ്വലുൻ നഹാർ, അല്ല അവ്വലുൻ ലൈൽ, രാത്രിയുടെ പ്രാരംഭദശ. പിന്നീട് സിദ്ദത്തു ദുൽമത്തു ലൈൽ, രാത്രിയുടെ ഇരുട്ടിന്റെ കാഠിന്യം. ഇങ്ങനെ രണ്ടു മുഖത്ത് റസക്കിന് തന്നെ അർത്ഥമുണ്ട്. അതായത് അസ്തമിക്കുമ്പോൾ ഉണ്ടാവുന്ന മൈപ്പലും കൂരാ കൂടി ഇരുത്തും എന്നീ രണ്ടു വക്കത്തും റസക്കും ലൈലി എന്നതിന് അർത്ഥം വെക്കാം. ആദ്യത്തതിന് മൂന്നർത്ഥമുള്ളതുപോലെ തന്നെ റസക്കിന് രണ്ട് മൂന്നർത്ഥങ്ങളുണ്ട്. രണ്ടെങ്കിലും ചുരുക്കി കൂട്ടുക. ഈ ഭാഷകളിൽ ഏത് ഭാഷയിലും ഉണ്ടെന്നാണ് എന്റെ അറിവ്. അറബിയും മലയാളവും ഇംഗ്ലീഷും ഒക്കെ എനിക്കറിയാം, കേട്ടിട്ടില്ല. ഇംഗ്ലീഷ് വലിയ പദ്യമൊന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ ഹിന്ദി ഉറുദു. അതിലൊന്നും തന്നെ ഒരു പദത്തിന് വ്യത്യസ്തങ്ങളായ അർത്ഥമുണ്ടെങ്കിൽ ഒരേ സമയത്ത് അവയെല്ലാം കൂടി ഉപയോഗിക്കുക സാധ്യമല്ല. ഇപ്പോ നമ്മൾ മലയാള ഭാഷയിൽ തന്നെ പറയാം, കരി എന്ന പദം എടുക്കുക. ഈ കണ്ണുപൂട്ടുന്ന നുഖത്തിനോട് ചേർത്ത് കടിപ്പിക്കുന്ന കരി ഉണ്ടല്ലോ, അതിന് പറയും ഉമ്മിക്കരി. പല്ല് തേക്കുന്ന കരിയും കരി തന്നെ. മുൻകാലത്ത് എള്ളിന്റെ തപ്പ് ചുട്ട് കോലായി വേക്കുവാൻ ഇടിച്ച് ഉണക്കി പോത്ത് സൂക്ഷിച്ചു വെക്കുന്ന കരിക്കട്ടയും കരി തന്നെ. കരുവാന്റെ ആലയിൽ ഇടുന്നതും കരി തന്നെ. അതുപോലെ തന്നെ സമാവെള്ളിലേക്ക് ഇടുന്നതൊക്കെ കരി. ഒരു രണ്ട് മൂന്ന് നാല് കരികൾ നിങ്ങൾക്കറിയാം. കൽക്കരിയും കരി തന്നെ. അപ്പോ കരി കൊണ്ടുവാ എന്ന് നാം കൽപ്പിച്ചാൽ ഉമ്മിക്കരിയും അതുപോലെ കണ്ണുകൂട്ടുന്ന കരിയും അതുപോലെ തന്നെ കൽക്കരിയും മറ്റേ കരുവാന്റെ ആലയിലിരുന്ന കരിയും ഇരുമ്പിലും ചിരട്ടക്കരിയും ഒക്കെ പാടെ ഒരു മനുഷ്യൻ കൊണ്ടുവരാൻ മെനക്കെട്ടാൽ അയാൾക്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അതേ അനുഭവമാണ് എവിടെയുള്ളത്? ദുലു ക്രിസ്ത്യൻസിന് ഒരേ സമയത്ത് തന്നെ മൂടൻ മൂന്നർത്ഥവും ഒന്നിച്ചു വച്ചിരിക്കുന്നു. എന്റെ അഞ്ചർത്ഥുണ്ടാക്കാന് മധ്യാഹ്നത്തിന് തെറ്റാണെന്നൊരർത്ഥമുണ്ട്, അപ്പൊരു നിസ്കാരം. മഞ്ഞളിക്കുക എന്ന ഒരു സമയ അർത്ഥമുണ്ട്, അപ്പോഴും ഒരു നിസ്കാരം. പിന്നെ അസ്തമിച്ചു എന്ന ഒരർത്ഥമുണ്ട്, അപ്പോഴും ഒരു നിസ്കാരം. റസക്കിലും ഞാൻ അയാളെ കൂട്ടത്തിൽ അതേ ശൈലിയിൽ ഒന്ന് പറയട്ടെ. ഇരുട്ടിന്റെ തുടക്കം എന്ന അർത്ഥത്തിൽ അപ്പോഴും ഒരു നിസ്കാരം. ഇരുട്ട് കട്ടിയാവുമ്പോൾ, ശക്തമായി ഇരുട്ടാവുമ്പോൾ ഒരു നിസ്കാരം. അപ്പോ ഉച്ച മുതൽ രാത്രി ഒരു ഇഷ, സാധാരണ ഇഷ എന്ന് പറയുമ്പോഴേക്ക് അഞ്ച് നമസ്കാരം അവിടെ തന്നെ കിട്ടും. മനസ്സിലാക്കണം മൗഢ്യം. ഇപ്പൊ പല്ലേക്കണ കരി, ഉമ്മിക്കരി, അതുപോലെ തന്നെ കണ്ണുമൂട്ടുന്ന കരി, തട്ടാന്റെ ഇരുന്നിൽ കരി, കരുവാന്റെ ആലയുടെ കരി, ഈ വണ്ടിയുടെ കരി, ഇങ്ങനെ നൂറ് നൂറായിരം കരി ഒപ്പം കൊണ്ടുവരാനല്ല പറഞ്ഞിട്ട്. മനസ്സിലാക്കണം. അധ്യാപകൻ വിദ്യാർത്ഥിയോട് ചാക്കെടുത്തു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവിടുത്തെ ചാക്കോ അതോ ചോക്കയോ, ചാക്ക് തന്നെ രണ്ടു ഉച്ചാരണം. അരിഞ്ചാക്കുണ്ടാവും, അതെടുത്തു കൊണ്ടാണോ അതോ എഴുതുന്ന ചാക്ക് കൊണ്ടാണോ? ഒരു പദത്തിന് ഒരുപാട് അർത്ഥങ്ങളാവും. ഒന്നേ ഒരിക്കലും ഒന്ന് ചാക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ചോക്ക കൊണ്ടുവരാം, അല്ലെങ്കിൽ പല്ലേക്കണ കരി, അല്ലെങ്കിൽ മറ്റേ മുഖത്തോട് ചേർക്കുന്ന കരി. ഈ മൗഢ്യം ഇനി എന്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്? ഏത് സാധാരണക്കാരനും അറിയാം, ഒരു സമയം ഒന്നുകിൽ അയാൾ മധ്യാഹ്നത്തിന് തെറ്റി ഇരുട്ട് കട്ടിയാവുന്നതുവരെ ഒരു നിസ്കാരം നിർത്തും. അതല്ലെങ്കിൽ പിന്നെ മഞ്ഞളിപ്പ് മുതൽക്ക് ഇരുട്ട് കട്ടിയാവുന്നതുവരെ, അല്ലെങ്കിൽ അസ്തമിച്ചത് മുതൽ ഇരുട്ട് കൂടിട്ടാവുന്നതുവരെ. ഇനി മറ്റേ അർത്ഥവും കൂടി മൂന്നിനോട് മൂന്ന് രണ്ട് ചേർത്താൽ ഊരങ്ങ് ആറ് ഒക്കത്ത് കിട്ടും. മധ്യാഹ്നത്തിൽ നിന്ന് ഇരുട്ടിന്റെ അവൽ ആദ്യഘട്ടം വരെ, മധ്യാഹ്നത്തിൽ നിന്ന് ഇരുട്ട് കട്ടിയാവുന്നതുവരെ, ഇനി മഞ്ഞളിപ്പ് മുതൽ ഇരുട്ടിന്റെ ആദ്യ ദശ വരെ, മഞ്ഞളിപ്പ് മുതൽ അഞ്ചദശ വരെ, പിന്നെ അസ്തമനം തൊട്ട് ആദ്യദശ വരെ, അസ്തമനം തൊട്ട് പൂർണ്ണദശ വരെ. ഇപ്പോൾ മൂന്ന് പെരുക്കണം രണ്ട്, ആറ് സമയം അവിടെ കിട്ടും. ഇതിൽ നിന്ന് തന്റെ പഠിച്ച് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് തിരിഞ്ഞവിടെ അവിടുന്ന് തിരിഞ്ഞു 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 വന്ന് പരമ്പരാഗതമായി വന്ന പുണ്യ സുന്നത്താണ് എന്ന് വിശ്വസിക്കുന്ന മൂഢത്വത്തിൽ ആ അഞ്ചോകത്തേക്ക് പാഴാക്കിയിട്ട് രസത്തിന്റെ ഒരർത്ഥം വിട്ട് മറ്റേ മൂന്നർത്ഥം അവിടെ വിറ്റ് തെറ്റു ചെയ്ത് നാലാക്കിയിരിക്കുന്നു. എന്താണ് ദൗത്യം? ഞാൻ ഇതിനർത്ഥം പറയുന്ന ഒന്നാണ്. അധികാർത്ഥവും പ്രധാനപ്പെട്ട അർത്ഥം അസ്തമിച്ചത് മുതൽ ഇരുട്ട് കട്ടിയാവുന്നതുവരെ ഒരു സമയമാണ്. ഇനി രണ്ടാമത്തെ അർത്ഥമാണെങ്കിലോ മഞ്ഞൾ ഇത്തിരി മുഴുകിയ മാതിരി ഇവിടെ വസത്തിനൊരു മാനം മുഴുകി. ആകയാൽ അവിടെ ഒരു സമയം, ഒരു സമയം എന്താണ്? ഉച്ചക്ക് ശേഷന്റെ കൂട്ടുക രാത്രി വരെ ഒരു സമയം എന്നുള്ള പറഞ്ഞു. പിന്നീട് ഒരു സമയമുള്ളത് ഖുർആനിൽ ബദ്ര് പ്രഭാതത്തിലുള്ള പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ പാരായണം. അതിലൊരുപാട് തർക്കങ്ങളുണ്ട്. അതിന് മൗലവി ശേഖനൂരിന്റെ അർത്ഥം അദ്ദേഹം അംഗീകരിച്ചു. മൂപ്പിലാന്റെ തെർജ്ജുമയിൽ നിന്ന് കിട്ടാഞ്ഞിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹുക്കറിയാം അതേതായാലും ഒരു സമയം. ഇപ്പൊ രണ്ട് സമയമായി അയാൾ പറഞ്ഞ ആ ആയത്തിന് വ്യക്തമായ ഭാഷയിലുള്ളൂ. പിന്നെ അപ്പൊ അഞ്ചോത്തിന്റെ സമർപ്പണത്തിൽ അവിടെ ഒരു സമയമുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് തുടങ്ങി ഒറ്റൊന്ന് വരെ ഒരു നിസ്കാരമാണ്. അതിന് അത്തമി സലാത്ത എന്ന് ഒരു നിസ്കാരത്തിനാ പറഞ്ഞത്. രണ്ട് സമയം പറയണമെങ്കിൽ രണ്ടിന്റെയും ആദ്യാന്തം വിവരിക്കണം. ഒരു സമയം എന്നത് ഒരു സെക്കൻഡ് എന്നോ ഒരു മണിക്കൂർ എന്നോ അല്ലെങ്കിൽ ഒരു ദിവസമെന്നോ ഒരു പകലെന്നോ ഒരു രാവെന്നോ അല്ലെങ്കിൽ ഇരുട്ടാകുന്നത് വരെയെന്നോ ഏതെങ്കിലും ഒന്ന് ഒരു സമയമാണല്ലോ. ഇന്നത് മുതൽ ഇന്നത് വരെയെന്ന് അപ്പോ മുട്ടുങ്ങൈ വരെ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം ഒരു ദീർഘല്ലേ കൂട്ടരെ? ഇവിടുന്ന് കോഴിക്കോട് വരെ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘല്ലേ? ഉച്ച മുതൽ മോഞ്ചി വരെ ഒരു നേരമാണ്. ഇവിടെ അള്ള പറഞ്ഞ ഇല എന്നത് കള്ളൻ കട്ടു. ഇയാൾ ഒറ്റക്കല്ല, അതിനു സുന്നത്തുകൾ ജമാഅത്തുകാർ മുഴുവനും കത്തിരിക്കുന്നു. ഇലയുടെ അർത്ഥം ഇല എന്നാൽ വരേന്ന്. അപ്പോ ലി ദുനൂക്കീനെന്ന ലാമിന് ഒരുപാട് തഫ്സീർ നോക്കിയപ്പോൾ ഒന്നോ രണ്ടോ ആള് പറഞ്ഞിരിക്കുന്നു. ഉണ്ട് ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രം പറഞ്ഞിരിക്കുന്നു എന്നാണല്ലേ ലാമി ഫിറ്റിതായിയാണ് തൊട്ടു തുടങ്ങിയിട്ട്. മറ്റേ അഹമ്മദി മൗലവി അർത്ഥം പറ്റേ ലാമിന് ഫീഡമയങ്ങനെ ദുനൂക്കിൽ തന്നെ അല്ല ദുനൂക്ക് തൊട്ട് എന്നാണ് അവിടെ അർത്ഥം വെക്കേണ്ടത്. ഊബയെ പറ്റി അധികം പറയുന്നുണ്ട്, അയാൾ അധികം പറഞ്ഞിട്ടില്ല. ദുനൂക്ക് മുതൽ ഒസക്കുന്നതിന് വരെ എന്നാണ് അർത്ഥം. അപ്പോ അയാൾ സ്ഥാപിച്ച അഞ്ച് ഒക്കത്തിൽ നിന്ന് മൂന്നെണ്ണവും പമ്പ കടന്നു, അല്ലെങ്കിൽ രണ്ടെണ്ണം പോയി ഒരു ഒക്കത്തവണ ഉണ്ട് എന്ന് പറയാം. രാവിലെ ഒന്നു ഇത് അയാൾ ഓടിയാൽ ഈ ആയത്തിൽ നിന്ന് കിട്ടു, പിന്നെ അയാൾ വേറെ ഒന്ന് ഓതിരിക്കണം. എന്താണല്ലേ അക്കിമി സ്ഥലാത്ത തറഫിന്നഹാരി ദുരഫം നിലല്ലേ ഇന്നൽ അസനാത്തി യുദ്ധവിന സിയാ എന്നായത്ര. അതിനർത്ഥം വെച്ചാൽ എന്താണല്ലേ അക്കിമി സ്ഥലാത്ത നീ, ഞാനൊരർത്ഥം വെക്കാം, നീ പ്രാർത്ഥനയെ നിലനിർത്തുക. തറഫിന്നഹാരി പകലിന്റെ രണ്ട് ഭാഗങ്ങളിൽ എന്നെ വെക്കാം. ഇപ്പോൾ സുലഭം എന്ന ലൈല് രാത്രിയിൽ നിന്ന് അതിനോട് അടുത്ത നിമിഷങ്ങളിലും കൂടിയായി, അങ്ങനെയാണ് അർത്ഥം. പകലിന്റെ ഭാഗങ്ങളും രാത്രിയിൽ നിന്ന് പകലിനോട് സമീപിച്ച സന്ദർഭങ്ങളിലുമായി നിസ്കരിക്കാം. രാത്രിയുടെ രണ്ട് അംശങ്ങളോട് ചേർത്ത പകലിന്റെ രണ്ട് അംശങ്ങളോട് രാത്രിയിൽ നിന്ന് സമീപസ്ഥമായ നിമിഷങ്ങളിൽ നിസ്കരിക്കാം. രാത്രിയുടെ രണ്ട് അംശത്തോട് ചേർന്നത് ആദ്യവും അന്ത്യവുമാണ്. പകലിന്റെ അന്ത്യയാമങ്ങൾ രാത്രിയുടെ ആദ്യയാമങ്ങളും കൂടി സംഗമം. അതുപോലെ തന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങളും പകലിന്റെ ആദ്യയാമങ്ങളും സംഗമിച്ചു വരുമ്പോൾ അവിടെയും ഒരു സമയം. അപ്പോഴും രണ്ട് സമയമാണ്. അല്ലാതെ ഇനി അയാൾ തെർഫിനൊരു നൂറ് നൂറായിരം തർജ്ജിമ പറഞ്ഞു. തെർഫിന് ഇന്ന ഹർഷിയുള്ള ഭാഗം എന്നാണ് വാസ്തവത്തിൽ ഭാഗം എന്ന് അദ്ദേഹം ഉദ്ധരിച്ച തഫ്സീറുകളിലൊക്കെ കാണാം. എന്ത് അഗ്രം അറ്റം സമാപന രംഗം തുണക്കരംഗം ഇതൊക്കെ ആ തഫ്സീറിലുണ്ട്. കള്ളത്തരത്തിൽ താൻ ഇച്ഛിക്കുന്ന പദം മാത്രം ഇവിടെ ഉദ്ധരിച്ചത്. ഞാനും ഒരുപാട് കൊല്ലം മുമ്പ് ആ തഫ്സീറുകളെ പോലെ ഒരു ആ പറഞ്ഞതിൽ ഒരു ഡിക്ഷണറി ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ കമ്പനി ഡിക്ഷണറിയാണ് ഇവിടെ ലോകത്ത് സുന്നത്ത് ജമാഅത്തുകാരും ചേട്ടന്മാരും ഒക്കെ എഴുതിയിട്ടുള്ള തർജ്മകളിലൊക്കെ തറഫിന് രണ്ടർത്ഥം കാണാം. അഗ്രം, അറ്റം, വക്ക്, തെല്ല്, മുന എന്നൊക്കെയുള്ള അർത്ഥം അതിനുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്റെ പോലെ ലൈബ്രറിക്ക് പോയി ഒരു ഏഴ് വാക്ക് അവിടുന്ന് കുറിച്ചെടുത്താൽ പോരാ, അതിന്റെ ചോട്ടിട്ടും കൂടി നോക്കാം. അപ്പോ അഗ്രം നന്നാക്കാം. രാത്രിയുടെ അല്ല പകലിന്റെ രണ്ട് അറ്റങ്ങളും രാത്രിയുടെ സമീപസ്ഥ സന്ദർഭങ്ങളിലുമായി നമസ്കാരം നിർത്തുക. അപ്പൊ രണ്ട് ടൈം വേണ്ടി വരും. അപ്പോഴും രണ്ടേ കിട്ടിയുള്ളൂ. അഞ്ച് പോയിട്ട് മൂന്ന് തന്നെ തികയുന്നില്ലാണ് ചുരുക്കം. മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. തറഫയില്ലേലി സുലഭമിനൻ, തറഫയിന്നഹാരി സുലഭമിനല്ലേ. സുലഭം എന്നാൽ സമീപസ്ഥ നിമിഷം, അടുത്ത നിമിഷവും അള്ളാഹു വഖത്ത് നിർണയിക്കുന്നിടത്തൊക്കെ തന്നെ ആദ്യവും അഞ്ചവും നിർണയിച്ചിരിക്കുന്നു. ആദ്യം പറയുന്നിടത്ത് ദുലൂക്ക് തൊട്ട് റസക്ക് വരെ, ഇവിടെ രാവിന്റെ പകലിന്റെ ഒരു ഭാഗം തുടങ്ങുമ്പോഴും രാത്രിയോട് തൊട്ടടുത്തുള്ള സമയമാണ്. അതുപോലെ തന്നെ രാത്രിയുടെ ആദ്യ ഭാഗവും പകലിന്റെ അഞ്ച ഭാഗവും ഒരു വത്ത് വെച്ചാൽ ചേർത്ത് വെക്കുമ്പോൾ യൂണിജു ലൈലത്തിൻ നഹാരിയോ യൂണിജു നഹാറോ ഇല്ലേനി എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. രാത്രിയെ പകലിൽ നിന്നും പകലിനെ രാവിലെ നിന്നും ഊരിയെടുക്കുന്നു, അല്ലെങ്കിൽ കടത്തിവിടുന്നു. മനസ്സിലാക്കണം, വലത എന്നാൽ പ്രവേശിച്ചു. രാത്രി പകലിലേക്ക് അല്പാൽപമായി കടന്നു ചെല്ലുന്നു, ഒരു സൂചി വസ്തുവിൽ ചേരുന്ന മാതിരി. അതുപോലെ തന്നെ പകലിലേക്കും രാവിലേക്കും തിരിച്ചും മറിച്ചും അല്പാൽപമായി കടന്നു പോകുകയാണ്. ഈ രണ്ടിന്റെയും കൂടിയ സംഗമ ഘട്ടങ്ങളിൽ രണ്ട് നമസ്കാരങ്ങളാണ് പരിശുദ്ധ ഖുർആനിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. പിന്നെ രാത്രിയിൽ ഭാഗങ്ങളും എന്നതിന് ഒരു അർത്ഥവും കൂടി ബഹുവചനം വരുമെന്ന് കരുതി മൂന്നാമത്തെ ഒരു നമസ്കാരം രാത്രിയുടെ അറ്റത്ത് വെച്ചിരിക്കുകയാണ് മൗലവി സാദിയുടെ പുസ്തകത്തിൽ. ഒരു സുലഭം എന്ന് പറഞ്ഞിടത്ത് ബഹുവചനത്തിന് സാധ്യതയുണ്ട്. ആയതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ തോൽപ്പിച്ച് ഒരകത്ത് കുറക്കണ്ട എന്ന് കരുതി അതിനും കൂടി മൂന്നകത്താകട്ടെ എന്ന് കരുതി വെച്ചതാണെന്ന് മനസ്സിലാകുന്നു. നേർക്ക് നേരെ രണ്ടേ രണ്ട് സമയമാണ് സാധാരണ നമസ്കാരങ്ങൾക്ക് അള്ളാഹു വെച്ചത്. അതിൽ രാത്രിയും പകലും കൂടി ചേർന്നുള്ള സംഗമ ഘട്ടങ്ങളാണ്. അത് ഏഴാഴ്ചയെടുത്ത് നോക്കിയത് മാത്രേ. ഇനി മൂന്നാമത്തെ ഒരു നമസ്കാരമുണ്ട്. ഇനി നിസ്കാരത്തിലേക്ക് എണ്ണം തികയാത്തിന് തസ്ബീഹിന്റെയും മറ്റും മായത്തെടുത്ത് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അതായത് തട്ടാന് പൊന്നിന്റെ പണിയെടുക്കുമ്പോ ചണ്ടത്തിന് തൂക്കം തികയാത്തുമ്പോ സ്വർണം തകിയില്ലെങ്കിൽ ലേശം ചെമ്പയില് മുറിച്ചിടുവല്ല. സലാത്ത് എന്ന് പറഞ്ഞ പദമാണ് വാസ്തവത്തിൽ മുസ്ലിം സമുദായം നമസ്കാരത്തിന് അന്ന് നിന്നോളം നബി തിരുമേനി തിരിതിരിയായി വന്നിട്ടുള്ളത്. സലാത്തിനും തസ്ബീഹിനും രണ്ടർത്ഥം ലോകം മുഴുവനും കണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാം. എന്നാൽ ഇയാൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇന്നലെ ഇവിടെ ഈ കഴിഞ്ഞ അഹമ്മദ് ഖാദിയാനിയുടെ കക്ഷിക്കാർ അഞ്ചോത്ത് സ്ഥിരീകരിക്കാൻ മറ്റുള്ള സുന്നികളെ പോലെ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? അലാമായൂരൂന കപില തുലു ശംസു കപില ഉറൂബിയ ഒമിൻ ഇല്ലയിലി സദ്യവ അത്രാഫ നഹാരില അല്ലൊക്കെ തെറുള്ള സൂറത്തില് ഇവിടെ എന്താ പറഞ്ഞിരിക്കണെന്നറിയോ? ജനങ്ങൾ പ്രവാചകനെപ്പറ്റിയും അള്ളാഹുവിനെപ്പറ്റിയും ദീനി പ്രവർത്തനത്തെപ്പറ്റിയും അനാവശ്യങ്ങളും കൊള്ളരുതായ്മകളും വിളിച്ചു പറയുന്നിരുന്നു. ഇതിനെപ്പറ്റി നബി കുണ്ഠിതപ്പെട്ട് സങ്കടപ്പെട്ടിരുന്നു. ആയത് അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുവാനും അയാൾക്ക് മനസ്സിന് സാന്നിധ്യവും സന്തോഷവും അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുവാൻ പരിശുദ്ധി പ്രകീർത്തിക്കുവാനും കൽപ്പനയാണ്. എന്താണെന്നല്ലേ ഫസ്തർ ആയതുകൊണ്ട് അതിന് മുമ്പ് പറഞ്ഞ ചരിത്രങ്ങളോട് ചേർത്ത് പറയുകയാണ്, ഫസ്തർ ആയതുകൊണ്ട് ക്ഷമിച്ചു കൊള്ളുക. അലാമായ അക്കൂലൂന അവർ പറയുന്നതിന്റെ പേരിൽ അവരെന്ത് പറഞ്ഞാലും അതൊക്കെ സഹിക്കുക, അത് പ്രവാചകന്റെ കടമയാണ്, പ്രബോധന്മാരുടെയും കടമയാണ്. എന്നിട്ടോപ്പിക്ക നിന്റെ നാഥനെ സ്തുതികീർത്തനം നടത്തുന്നതോടുകൂടി അവന്റെ പരിശുദ്ധിയും പ്രകീർത്തിക്കുക. തസ്ബീഹ് ചെയ്യാനും വേണ്ടി ചെയ്യാൻ സാധിക്കൂല. അള്ളാഹുവിനെ തേച്ച് മിനുക്കി നിറം കൂട്ടാൻ സാധിക്കൂല. ആയതുകൊണ്ട് ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കാൻ പലയിടങ്ങളിലും ഇസ്മ റബ്ബിക്ക എന്ന് കാണാം. നിന്റെ നാഥന്റെ നാമത്തെ തേച്ച് മിനുക്കുക, തെളിയിക്കുക, പ്രകീർത്തിക്കുക, പരിശുദ്ധി കീർത്തനം ചെയ്യുക. ഇവിടെ സ്തുതിയും പരിശുദ്ധിയും കീർത്തനം ചെയ്യുവാനാണ് കൽപ്പന. ഇതൊക്കെ നിസ്കാരമല്ല, നമസ്കാരത്തിന് സലാത്ത് എന്നാണ് പറയാം. കബല തുലൂർ ശംസി സൂര്യോദയത്തിന് മുമ്പ്, കബല ഹുറൂബിയ അത് അസ്തമിക്കുന്നതിന്റെ മുമ്പ്. ഇവിടെ മറ്റേടത്ത് അസ്തമനം തൊട്ട് സക്രിയാകുന്നവരെ അല്ലെങ്കിൽ ഇരുട്ടാവുന്നവരെയാണ്. അതുപോലെ തന്നെ കബല തുലൂർ ശംസി എന്നാണ് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ദൈവത്തെ സ്തുതിക്കുകയും കീർത്തിക്കുകയും ചെയ്യുക. പൊമിൻ ആനാ ഇല്ലയില് രാത്രിയുടെ സമയങ്ങളിൽ നിന്ന് സസദ്യ അപ്പയും പ്രകീർത്തിച്ചു കൊള്ളുക. സസദ്യ പാത്രാഫന്നഹർ പകലിന്റെ ഭാഗങ്ങളിലും, ഞാൻ ഭാഗം എന്ന് തന്നെയാണ് എല്ലായിടത്തും വെക്കുന്നത്. മൗലവി സാഹിബ് ഇഷ്ടമായിക്കോട്ടെ, ഏതുമോ ദൈക്കയാണ് ഭാഗം നിന്ന് ഏഴ് ഡിക്ഷണറികൾ ഉദ്ധരിച്ചതുകൊണ്ട് പറ്റം എന്ന അർത്ഥം തെറ്റല്ല, ശരിയാണത്. പക്ഷേ ഭാഗം എന്ന് പറഞ്ഞാലും അതിനോട് കൂടിച്ചേർന്ന പദത്തോട് ചേർക്കുമ്പോൾ ഒരഗ്രമായി ഭവിക്കും. അല്ലെങ്കിൽ അത്രാഫന്നഹാറ് എന്ന് പറഞ്ഞിടത്ത് തസ്ബിയാണ്, അവിടെ അറ്റം എന്ന അർത്ഥം കിട്ടൂല. കാരണം സിലിണ്ടറിലാണ്, വൃത്താകൃതിയിലാണല്ലോ രാവും പകലും പോകുന്നത്, അതിനൊരഗ്രം കിട്ടൂല. ആയതുകൊണ്ട് സമയങ്ങൾ, സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ, ഭാഗങ്ങൾ, അംശങ്ങൾ എന്ന് തന്നെ വെക്കുക. ഇവിടെ എന്താണ് പറഞ്ഞത്? അഞ്ചിനപ്പിക്ക കപില തുലോത്സവത്തിൽ സൂര്യോദയത്തിന്റെ മുമ്പ് ഒരു നിസ്കാരം, കപില ഹുറൂബിയ കപില ഹുറൂബിയ അസ്തമനത്തിന്റെ മുമ്പും. അപ്പൊ അദ്ദേഹം പറഞ്ഞ അസ്തമനത്തിന്റെ അടുത്ത് വെച്ചിട്ട് നാല് ഒക്കത്ത് പറഞ്ഞതിൽ കൂടി ഈ ആയത്തും കൂടി കൂട്ടിച്ചേർക്കണം. അപ്പോ നാലും ഒന്നും അഞ്ചും അവിടെ തന്നെയായി. അതുപോലെ തന്നെ സുബൈഡ് സലാത്തുൽ ഫജ്റി എന്നൊന്നുണ്ട്, അതിൽ കൂടി തുലൂവിന്റെ തൊട്ട് മുമ്പായിട്ടൊരു നിസ്കാരവും, അവിടെ രണ്ട്, നാലും രണ്ടും ആറും രണ്ടും എട്ടെണ്ണായി. ഇങ്ങനെ നമസ്കാരങ്ങൾ വർദ്ധിച്ച് 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 അവിടെപ്പാടെ നമസ്കാരത്തിന് മാത്രമാണ് തടസ്സമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇബാദത്ത് നിസ്കാരം മാത്രമായി മാറും. ഒന്നിനെ ലൈലി വസത്യോ രാത്രിയിൽ നിന്നും അവിടെ തന്നെ പ്രകീർത്തനം ചെയ്യുക. ബാധുബാരി ഇല്ലയിൽ രാത്രിയുടെ സമയങ്ങളിൽ നിന്നും എന്ത് ചെയ്യണം? സ്വസദ്യ അവനെ കീർത്തിക്കുക. അതുപോലെ തന്നെ അത്രോഫ് നഹാരി പകലിന്റെ പല ഘട്ടങ്ങളിലും. ഇപ്പൊ അത്രോഫ് എന്നാ ബഹുവചനം, ചുരുങ്ങിയത് മൂന്നെണ്ണെങ്കിലും അതിൽ പറയണമെന്നാണ് സാധാരണ വ്യവസ്ഥ. ഇസ്മുകൾ ഒറ്റക്ക് പറയുമ്പോ ബഹുവചനം ഉപയോഗിച്ചാൽ മൂന്നെണ്ണം പെടും, തീർച്ചയാണ്. ഇപ്പൊ ആനാവില്ലയിലും മൂന്ന് സമയങ്ങൾ, അത്രാഫിൻ ആഹാരം മൂന്ന് സമയങ്ങൾ, പകലിൽ നിന്ന് മൂന്നും രാത്രിയിൽ നിന്ന് മൂന്നും, പിന്നെ കപില തുലോത്സവം കപില ഉറവും ആരും രണ്ടും എട്ട് നമസ്കാരം. ഈ തസ്ബീഹിന് നമസ്കാരം എന്ന അർത്ഥം കൊടുത്താൽ വേണ്ടി വരും. ഒന്നുകളായി തസ്ബീഹ് മുഴുവനും നമസ്കാരമാക്കിയെടുക്കുക, അല്ലെങ്കിൽ സലാത്ത് നമസ്കാരമാക്കിയെടുക്കുക. ഇത് രണ്ടു മൂന്ന് തോണിയിൽ കാലും കയ്യൂട്ടിട്ട് ആമേ മരത്തിട്ട മാതിരി കടന്ന് ആകഞ്ഞിട്ട് കറക്കം വെച്ചിരിക്കുക. ഒന്നുകളായ നിസ്കാരം പറയട്ടെ, അല്ലെങ്കിൽ തസ്ബീഹിന് നിസ്കാരം വെച്ച് തൊക്കപ്പാറ കൂട്ടട്ടെ, അവിടുന്ന് ഇവിടുന്ന് അവനാൻ വേണ്ടത് വേണ്ട മാതിരി എലി അപ്പം കടിച്ച മാതിരി ഒരു നിസ്കാരം അതൊക്കെ ഉണ്ടാക്കിക്കാം. ഇനി ഞാനൊന്നും കൂടി പറഞ്ഞുതരാം ഒരാഴ്ച കൂടി എന്താ പോലെ. ദോഷത്തോടു കൂടി ഹാജരാക്കിയായിട്ട് ഹാജരു അലസ്സലവാത്തി വസ്സലാത്തിൽ ഉസ്താ വഖൂമൂലില്ലാഹി ഖാനിതീൻ. സൂറത്തു ബഖറയിലെ 238 ആയത്ത് ഹാജരു നിങ്ങൾ പരിവർത്തനം അലസ്സലവാത്തി നമസ്കാരങ്ങൾ വസ്സലാത്തിൽ ഉസ്താ പ്രധാനത്തെ നമസ്കാരവും എന്ന പദം ചൊല്ലേണ്ടല്ല. പിന്നെയോ ഒരു ഈ നമസ്കാരങ്ങളുടെ വർഗത്തിൽ നിന്ന് വ്യതിരിക്തമായി മറ്റൊരു നമസ്കാരം വിശിഷ്ട നമസ്കാരമുണ്ട്.
വിശിഷ്ട നമസ്കാരത്തെയാണ് ഉദ്ദേശിച്ചത് കൊണ്ട് എന്ന് അറബി അറിയുന്നവർക്കറിയാം. എന്തുകൊണ്ട് 5 നമസ്കാരമാണ്, അതിന് നടുവിലാതാണെങ്കിൽ അള്ളാഹു പറയാം അങ്ങനെയല്ല. എങ്ങനെ പറയാം? ഹാജറു അലസ്സലവാത്തിൽ ഖംസ് വസ്സലാത്തിൽ ഉസ്താ എന്ന് പറയണം. അതായത് അത്വ ചെയ്യുമ്പോൾ വിശേഷത എടുത്തു കാണിക്കാൻ, കാരണം ഹാജത്തിൽ ഉൾപ്പെടണം. ഇതുപോലെ തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ മങ്കാന അദുവൽ ലില്ലാഹി വജിബ്രീല വമീകാല എന്ന് പറയുന്ന അടുത്ത് മലായികത്ത് പറഞ്ഞു. അള്ളാഹുവിനും മങ്കാനെ അതുപോലെ ഉണ്ടായോ മലായിക്കത്തിലോ മീക്കായിൽ മീക്കാലും അള്ളാഹുവിനോടും അവന്റെ മാലാക്കമാരോടും ഒരാൾ ശത്രുത കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ജിബിരീലിനെയും മീക്കായിലിനെയും വിശേഷിച്ച് എടുത്ത് പറഞ്ഞതുപോലെ. അപ്പോ ബാബു കൊണ്ട് അത് ചെയ്തു, കാരണം അവർ കുറച്ചുകൂടി മാഹാത്മ്യമുള്ളത് കൊണ്ട് എന്ന മാതിരി സാധാരണത്തെ നമസ്കാരങ്ങളും അതിൽ നിന്ന് വിശേഷപ്പെട്ട നമസ്കാരവും എന്ന്, അതല്ലെങ്കിൽ സാധാരണത്തെ നമസ്കാരത്തിന്റെ കൂടെ ഒരു വിശിഷ്ട നിസ്കാരം അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേതാണ്? ഖുർആനിന്റെ ഏതാണല്ലേ ഞാൻ പറഞ്ഞുതരാം. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഉ. അതൊരു വിശിഷ്ട നമസ്കാരം, സാധാരണത്തെ നമസ്കാരം പോലെയല്ല. സാധാരണത്തെ നമസ്കാരം അതിന് വിളിച്ചാട്ടാവട്ടെ വിളിച്ചില്ലെങ്കിൽ ആവട്ടെ അതിനെപ്പറ്റിയല്ല. ജുമാഅത്ത് ദിനത്തിൽ നിങ്ങളെ വിളിച്ചു വരുത്തപ്പെട്ടാൽ ആ നമസ്കാരത്തിന്റെ മുമ്പ് പ്രഭാഷണം ആരംഭിക്കുക എന്ന് അവിടെ ധരിച്ചിരിക്കുന്നു. അതൊരു വിശിഷ്ട നമസ്കാരം. ബാക്കിയുള്ള നമസ്കാരങ്ങൾ അള്ള പറഞ്ഞ ഒക്കത്ത് പരിഗണിക്കുകയാണെങ്കിൽ 7 ഒന്നാണ് വിശിഷ്ടം. ബാക്കിയുള്ള 2 തലകളിൽ ഈ 2, 7, 14 ഒട്ട മധ്യത്തിലുള്ള ഒന്നും ഈ അർത്ഥം വെച്ച പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത് വിശിഷ്ട നമസ്കാരം എന്ന് വെച്ചാൽ ഒരു ഡെയിലി നിസ്കരിക്കുന്നതിൽ ഒന്ന് രാത്രി നിസ്കരിക്കുന്നതോ അല്ലെങ്കിൽ വൈകിട്ട് നിസ്കരിക്കുന്നതോ സുബഹി നിസ്കരിക്കുന്നതോ ഏതായാലും വിരോധമില്ല. ആകയാൽ മൗലവി സാഹിബ് പറഞ്ഞ അർത്ഥത്തിൽ 5 വ്യക്തമാക്കുവാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അയാൾ ഉച്ചരിച്ചതിൽ നിന്ന് ഏറി വന്നാൽ 3 കിട്ടും, അല്ലെങ്കിൽ 2. അല്ലാതെ തസ്ബീഹ് നിസ്കരിക്കുകയാണെങ്കിൽ വേറൊരായത്തും കൂടി നിങ്ങളെ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതോടുകൂടെ ഞാൻ നിർത്തിക്കറാം. അദ്ബാറ സുജൂദ് ഒരൊറ്റ വാക്ക്, ജാവും പാലുമൊക്കെ അള്ളാഹുവിനെ പ്രകീർത്തിക്കണം, സ്തുതികീർത്തനം ചെയ്യണം. അദ്ബാറ സുജൂദ് എന്ന് പറഞ്ഞിട്ട് ഒരായത്തുണ്ട്. ആയത്തിൽ മറ്റുള്ള സമയങ്ങളിലൊക്കെ അത് തന്നെയാണ്. അത് അദ്ബാറു സുജൂദ് എന്ന് പറഞ്ഞാൽ സുജൂദുകളുടെ മൂട് ദുബ്രി എന്ന് പറഞ്ഞാൽ പിൻദ്വാരത്തെ പറയാം. അതിന് സാഹിത്യത്തിന് ഒരു നമസ്കാരത്തിന് സുജൂദിന് വാസ്തവത്തിൽ മുമ്പും പിന്ദ്വാരവും മുൻദ്വാരവും ഒന്നുമില്ല. അതിന്റെ ബാക്കില് സുജൂദ് ചെയ്യാന്ന്, സുജൂദ് ചെയ്തതിന്റെ മൂട്ടില് പിന്നെയും സുജൂദ് ചെയ്യാം. അപ്പോ തസ്ബീഹ് ചെയ്യുക, അതിന്റെ സുജൂദ് കഴിഞ്ഞാൽ അപ്പോഴും തസ്ബീഹ്. തസ്ബീഹിന് നമസ്കാരം എന്ന് അർത്ഥെടുക്കുമ്പോൾ ഒരു നമസ്കാരം കഴിഞ്ഞ് സുജൂദ് ചെയ്ത അതിന്റെ മൂട്ടില് വേറൊരു തസ്ബീഹ് അഥവാ നമസ്കാരം. അങ്ങനെ ഒരു നമസ്കാരത്തിന്റെ മൂട്ടില് വേറെ നമസ്കാരം, അങ്ങനെ തുടർച്ചയായ നമസ്കാരം നടക്കേണ്ടി വരും. പരിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തിന് സലാത്ത് എന്നും അതുപോലെ തന്നെ തസ്ബീഹ് എന്ന് വേറെയും അർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. തസ്ബീഹിനൊക്കെ നമസ്കാരം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉറങ്ങാനും കിടക്കാനും നടക്കാനും ഒരു സമയമില്ല. കാരണം ഒരു സുജൂദ് കഴിഞ്ഞാൽ അപ്പ അതിന്റെ മൂട്ടിൽ വേറെ നമസ്കാരം കൊളുത്തണം, അത് കഴിഞ്ഞാൽ അതിന്റെ മൂട്ടിൽ വീഴി നിസ്കാരം കൊളുത്തണം. ഇങ്ങനെ തസ്ബീഹിന്റെ ഒരു ആവർത്തനം ഇങ്ങനെ ഒരു സൈനായിട്ട് വരും. ദൗറാനും തസൽസുലും എന്നാണ് അതിൽ ഞങ്ങളെ ലോജിക്കലായിട്ട് പഠിച്ചിരുന്നത്. അതായത് വൃത്തം അങ്ങോട്ടും ഇങ്ങോട്ടും മുറിയാത്ത കണ്ണിയായി അങ്ങനെ കറങ്ങാം. ഓട്ടമ്പിനി പോയി നോക്കിയിട്ടുണ്ടോ? ഓരോടെ ഇങ്ങനെ വളരെ ഇങ്ങനെ നടക്കാവാങ്ങി. അങ്ങനെ സുജൂദിന്റെ മൂട്ടിൽ വേറെ സുജൂദ്, ഒരു സുജൂദിന്റെ മൂട്ടിൽ ഒരു തസ്ബീഹ് നിസ്കാരം, പിന്നെ അതിന്റെ തൊട്ടാങ്ങ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആകയാൽ സലാത്തുൽ മുസ്തയാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ആയത്തുകളാവട്ടെ തസ്ബീഹുകളാകട്ടെ, അഞ്ച് നമസ്കാരം എന്ന് വസ്തുനിഷ്ഠമായി സമർപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അയാൾ സമർപ്പിച്ച ആയത്തുകൾ നമസ്കാരത്തിനെടുക്കുകയാണെങ്കിൽ അഞ്ചും പത്തും അല്ല അതിലധികമായി എന്ന മറ്റ നമസ്കാരമായി വർദ്ധിക്കും. അയാൾ ചെയ്തിട്ടുള്ളത് താൻ വിശ്വസിക്കുന്ന തത്തമ്മയെ പൂച്ച പൂച്ച പ്രവാചകൻ തിരുമേനിയുടെ വക്കൽ നിന്ന് ഇടപെടാതെ പരമ്പരാഗതമായി വന്ന ഖുർആനിനെ പോലെ തന്നെ സംശുദ്ധമായിട്ടുള്ള ഒരു ചര്യയാണ് ഇന്ന് നടക്കുന്ന ഈ സമ്പ്രദായങ്ങൾ എന്ന് കരുതി അതിനനുസരിച്ച് ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്ത് വളച്ചൊടിച്ച് ചെരുപ്പിനൊത്ത് കാല് മുറിച്ച് ചെരുപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഇങ്ങനെ നമസ്കാരത്തെപ്പറ്റി മറ്റു കാര്യങ്ങളെപ്പറ്റി എല്ലാം അള്ളാഹു വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ നിർത്തിയിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നല്ലേ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞതും കൽപ്പിച്ചതും നിർദ്ദേശിച്ചതും സൂചിപ്പിച്ചതും നിരോധിച്ചതുമൊക്കെയാണ് നാം അനുഷ്ഠിക്കേണ്ടത്. അല്ലാതെ നാം അനുഷ്ഠിക്കുന്നതിന് ഖുർആനിൽ തെളിവ് നോക്കുകയല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ കണ്ടെത്തുകയില്ല. ഇവിടെ ഏതാനും കൊല്ലങ്ങൾക്കും എന്റെ ചെറുപ്പത്തിലൊക്കെ നടമാടിയിരുന്ന ഇസ്ലാം ദീൻ, ഇതിനേക്കാൾ ഗുരുതരമായ മഹാത്മ്യം, ഇതിനേക്കാൾ ഗൌരവമേറിയ മഹാത്മ്യം കൽപ്പിക്കപ്പെട്ടിരുന്ന ഹത്താദിയുണ്ട്, മൗലൂദ്, റാത്തീബ്, അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ മുസ്ലിങ്ങളെ ഇതര സമുദായത്തിൽ നിന്ന് ഉരുത്തിരിച്ച് നിർത്തുന്ന വളരെ വ്യക്തമായ ചിഹ്നങ്ങളായി കൊണ്ടു നടന്നിരുന്ന കാര്യങ്ങളൊക്കെയാണ് വാസ്തവത്തിൽ ഖുർആനിൽ നോക്കേണ്ടത്. കാരണം മൗലൂദ് എന്നാണ് മുസ്ലിമീങ്ങളോടെ ഉണ്ടാവുള്ളൂ, ഹജ്ജാദും അവിടെ തന്നെ, ഒരു ഹിന്ദു കഴിക്കൂല, റാത്തീബും അങ്ങനെ തന്നെ. അത് ക്രിമിനൽ ആവട്ടെ ഇല്ലാത്ത രണ്ടു തരണ്ട് കത്തി കുത്ത്, കത്തി കുത്തിനെ കൊണ്ട് കുത്താതെ ഹൂ, അതുപോലെ കൂമൻ റാത്തീബ് ഒരുപാടിന് ഹൂ 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 ഹൂ, ഇങ്ങനെയുള്ള കൂമൻ റാത്തീബ് തൊട്ട് ക്രിമിനൽ റാത്തീബ് ഒരുപാട് റാത്തീബ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എവിടെ ചങ്ങായി എല്ലാം ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു മൂടം ചോദിച്ചേക്കണത് ചേമ്പ് തിന്തിനീന എവിടെയാണ് ഖുർആനിൽ ഉണ്ട്? നേരത്തെ ഞാൻ ഓടിപ്പെട്ടു, കുലൂമിൻ തയ്യബാത്തിമാർ റസക്കനാക്കും, ഹലാലം തയ്യബൻ, അള്ളാഹു അനുവദിച്ചതും നല്ലതുമായ സാധനങ്ങൾ നിങ്ങൾ തിന്നുകൊള്ളുക എന്ന മാതിരി പരിശോധിച്ചാൽ വ്യക്തമായ ഉത്തരവ് കിട്ടും. ഇതിലില്ലെന്ന് വിശ്വസിച്ചു പോയാലോ ഒന്നും കിട്ടില്ല. പിന്നെ ഇതിൽ പറഞ്ഞതാണ് നാം ചെയ്യേണ്ടത്, അതാണ് നമുക്ക് അനുഗ്രഹവും അത് തന്നെയാണ് നമുക്ക് മാർഗനിർദ്ദേശവും സുവിശേഷവും ഭീഷണിയും ഹിദായത്തും ഒക്കെ പരിശുദ്ധ ഖുർആൻ തന്നെ. ആയതുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയിലേക്കും അവന്റെ വിലക്കുകളിലേക്കും ചിന്തന നടത്തി അവന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൈക്കൊണ്ട് ജീവിക്കുന്ന ഭക്തജനങ്ങളാകുവാൻ എന്നോടും നിങ്ങളോടും അവസാനമായി ഞാൻ ഉപദേശിക്കുന്നു. നമ്മുടെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തന്ന് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ജീവിക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. സലാമു അലൈക്കും വസലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ശിന്തു